പ്രൈസ് ദ ലോർഡ്. ഡെയിലി ബൈബിൾ സ്റ്റഡി പാർട്ട് ടെന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ തലശ്ശേരിയിൽ നിന്ന് തലശ്ശേരി ഏജി സഭയുടെയും പാസ്റ്റർ സണ്ണി മാത്യുവിൻ്റെയും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്നുള്ളത് വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അതോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് കുറിവാക്യമായി തന്നിരിക്കുന്നത് 2 ശമൂവേലിൻ്റെ പുസ്തകം 24:24 തിരുവചനമാണ്. രാജാവ് അരവനയോട്, അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയമുള്ളവരെ, പരിശുദ്ധ സത്യവേദപുസ്തകത്തിലെ 10-ാമത്തെ പുസ്തകമാണ് 2 ശമൂവേലിൻ്റെ പുസ്തകം. BC 1204 BC 1035 ഇടയിൽ ശമൂവേൽ, ദാവീദ്, നാഥാൻ എന്നിവരാൽ ഈ പുസ്തകം എഴുതപ്പെട്ടു എന്ന് അനുമാനിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ നാം ഈ ചിന്തിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ദാവീദ് ഇസ്രയേലിൽ വാഴുമ്പോൾ ഇസ്രയേലിലെ 12 ഗോത്രവും ദാവീദിൻ്റെ കീഴിൽ സമാധാനത്തോടെ വസിക്കും കാലത്ത് ദാവീദിനൊരു ആഗ്രഹം തോന്നി ഇസ്രായേൽ ജനത്തെ എണ്ണി ഒന്ന് കണക്കെടുക്കണമെന്ന്. ദാവീദ് അത് യോവാബിനോട് പറഞ്ഞു, ജനത്തെ മുഴുവൻ എണ്ണി കണക്കെൻ്റെ മുമ്പാകെ കൊണ്ടുവരിക. എന്നാൽ യോവാബ് പരമാവധി ഒഴികഴിവ് പറഞ്ഞു എങ്കിലും രാജാവ് അവനെ വല്ലാതെ നിർബന്ധിക്കാൻ അവന് അത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ജനത്തിൻ്റെ കണക്കെടുത്ത് ഏകദേശം പൂർത്തിയായപ്പോൾ ദൈവത്തിൻ്റെ വലിയ ബാധ ജനത്തിൻ്റെ ഇടയിൽ കടന്നു വന്നു. 70,000 പേർ മരിച്ചുപോയി എന്നവിടെ വായിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്ന് വചനത്തിൽ ആഴമേറിയ ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മാത്രമല്ല മുഴുവൻ മാനവകുലത്തെക്കുറിച്ചുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൽപ്പനകളും ഒരു ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് പഞ്ചഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ആവർത്തന പുസ്തകം പറയുന്നു, അവരുടെ കണക്കെടുപ്പ് ജനസംഖ്യ നടത്തുമ്പോൾ ഓരോരുത്തരും വീണ്ടെടുപ്പ് വില കൊടുത്തിട്ടല്ലാതെ കണക്കെടുപ്പ് നടത്തരുതെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതിന് കാരണം, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടല്ലാതെ ഒരുവന് ദൈവരാജ്യവുമായിട്ടോ ദൈവമായിട്ടോ സ്വർഗരാജ്യവുമായിട്ടോ ഒരു ബന്ധവും സ്ഥാപിക്കാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ നിഴലായിരുന്നു സ്തോത്രം. അവരെ വീണ്ടെടുപ്പ് വില കൊടുക്കാതെ ഒരിക്കലും ഇസ്രായേൽ ജനത്തിൻ്റെ സെൻസസ് എടുക്കരുതെന്ന്. ദാവീദിന് അത് ശ്രദ്ധയിൽ വന്നില്ല. ദാവീദിൻ്റെ കൽപ്പന പ്രകാരം സെൻസസ് എടുത്തപ്പോൾ അവിടെ വലിയ ബാധ തട്ടി 70,000 പേർ മരിച്ചുപോയി. ഇത് കണ്ട ദാവീദ് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ദാവീദ് ദൈവത്തോട് പറഞ്ഞു, യഹോവേ, ഞാനല്ലയോ പാപം ചെയ്തത്, ഈ പാപം ജനം അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോപം എൻ്റെ മേലും എൻ്റെ കുടുംബത്തെ മേലും വരട്ടെ എന്ന് ദാവീദ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് നിലവിളിച്ചപ്പോൾ ദൈവം ഹല്ലേലൂയ, ഓ സ്തോത്രം, ഹല്ലേലൂയ, ബാധ വരുത്തി എന്ന് ദൂതനോട് പറഞ്ഞു, മതി, നിർത്തുക എന്ന് പറഞ്ഞു എന്ന് 24:16 വായിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് സ്തോത്രം, ദൂതൻ സ്തോത്രം അരവനയുടെ കളത്തിൽ നിൽക്കുകയായിരുന്നു. ദാവീദിന് ദൈവത്തിന് ആരാധന കഴിക്കണമെന്നുണ്ട്. പക്ഷെ ദാവീദിൻ്റെ പട്ടണമാകുന്ന ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന സിയോനിലേക്ക് അവന് കടന്നു പോകാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ വലിയ കോപം തൻ്റെ മേൽ ജ്വലിച്ചു കൊണ്ടിരുന്നു. അതുനിമിത്തം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ അരവനയുടെ കളത്തിൽ നിൽക്കുമ്പോൾ സ്തോത്രം, ആ കളത്തിൽ ദൂതന്റെ മുമ്പാകെ ആരാധന കഴിക്കേണ്ടതിന് വേണ്ടിയാണ് സ്തോത്രം അരവനയോട് ആ കളം ദാവീദ് വിലക്ക് ചോദിക്കുന്നത്. അവസാനം അരവന പറഞ്ഞ വില കൊടുത്ത്, വിറകും കാളയൊക്കെ വില കൊടുത്ത് വാങ്ങി, പറഞ്ഞ വില കൊടുത്ത് വാങ്ങി ആ കളത്തിൽ വെച്ച് ദൈവത്തെ ആരാധിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഈ അരവണയുടെ കളത്തിന് ഒരു ചരിത്ര പശ്ചാത്തലം പറയാനുണ്ട്. അത് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മോരിയ പർവ്വതത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, ദാവീദ് ഓ സ്തോത്ര അരവണയുടെ കളത്തിൽ ദൂതന്റെ മുമ്പാകെ ആരാധന കഴിച്ച സ്ഥലത്ത് ശലോമോൻ ആലയം പണിയാൻ തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞാൽ, സ്തോത്ര ശലോമോൻ പണിത ദൈവാലയം ഇതേ അരമനയുടെ കളമിരുന്ന സ്ഥലത്താണ് പണിയപ്പെടാനിടയായി തീർന്നത്. ആ സ്ഥലത്തിന്റെ വേറൊരു പ്രത്യേകത, ആ സ്ഥലം മോര്യ പർവ്വതത്തിലുള്ള സ്ഥലമെന്നും വളരെ വ്യക്തമായി 2:1 എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഉൽപ്പത്തി 22:1 ഭാഗത്ത് എഴുതിയിരിക്കുന്നത് പോലെ, സ്തോത്രം, ഞാൻ നിന്നെ സ്തോത്രം കാണിക്കുന്ന ഒരു മലയിൽ, ഓ ഹല്ലേലൂയ, നിന്റെ ഏകജാതനായ മകനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞ് അബ്രഹാമിനോട് അരുളിച്ചത്. അബ്രഹാം 3 വഴിദൂരം ചെന്ന് ഹല്ലേലൂയ തന്റെ മകനെ യാഗപീഠത്തിൽ കിടത്തി സ്തോത്ര യാഗം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ വളരെ അടുത്ത് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടി എടുത്ത് യഹോവയ്ക്ക് യാഗം കഴിച്ചിട്ട് ആ സ്ഥലത്തിന് യഹോവ ഇര, യഹോവ കരുതിക്കൊള്ളൂ എന്ന് പേരിട്ടെങ്കിൽ അതേ സ്ഥലത്താണ് 1 ദൈവാലയം പണികഴിപ്പിക്കപ്പെടാനിടയായി തീർന്നത്. യഹോദന് തോന്നിയിടത്ത് ആലയം പണിയാൻ കഴിയുകയില്ല. ഇന്നവർക്ക് ഭൂമിയിൽ ഒരു ആരാധനാലയം ഇല്ല. അതുണ്ടാകണമെങ്കിൽ അതേ സ്ഥലത്തെ അവന് പണിയാൻ കഴിയുകയുള്ളൂ. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് ഒന്നും ഇന്ന് പകൽ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവവേദലെ, നമ്മുടെ ജീവിതത്തിലും ഓ ദൈവത്തിൻ്റെ കോപമെന്ന് നാം ചിന്തിക്കുന്ന, വലിയ ബാധയെന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിനും നമ്മുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കും അഭിവൃദ്ധിക്കുമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ നമ്മുടെ കാരണം കൂടാതെ കോപിക്കുകയില്ല. അവൻ കോപിച്ചാൽ അവനതിൽ ലക്ഷ്യമുണ്ട്. അത് എൻ്റെയും നിൻ്റെയും ഓ കുടുംബത്തിൻ്റെയും സഭയുടെയും യഥാസ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ദൈവപദ്ധതി ആയിരിക്കും അത് തീർച്ചയായിട്ടും. അതുകൊണ്ട് ദൈവത്തിന്റെ മുഖം നമുക്ക് എതിരായി തിരിയുന്നു തോന്നുമ്പോൾ, ഓ ബാലശിക്ഷ കൂടാതിരിക്കുന്നവർ കൗലടയന്മാർ അത്രയെന്ന് എബ്രലേഖനത്തിൽ വായിക്കുന്നത് പോലെ, കർത്താവേ നിന്റെ ബാലശിക്ഷയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി കാണാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഓ സിയോനിലല്ല ദൈവത്തിന്റെ ആലയം പണിതത്, അരവനയുടെ കളമാകുന്ന ഹല്ലേലൂയ മോറിയ ദേശത്തെ ആ മലയിൽ തന്നെയായിരുന്നു ആലയം പണിതത്. ശലോമോൻ അത് ലോകത്തിന് മഹാത്ഭുതങ്ങളിൽ ഒന്നായി പണിതു പൂർത്തീകരിച്ചുവെങ്കിൽ നമ്മിലൂടെ ദൈവം ഏറ്റവും വലുത് ചെയ്തെടുക്കാൻ വേണ്ടി ആയിരിക്കാം ഈ കഷ്ടങ്ങൾ. ലോകമെമ്പാടും കോവിഡിലൂടെ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ ഓ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത ദൈവമെങ്കിൽ നിനക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. അത് നന്മയ്ക്കാക്കി നാളെ തീർക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിയുടെ 10 അടുത്തു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. കോവിഡിനാല് ഓ ഹല്ലേലൂയ ക്വാറന്റീനിൽ കർത്താവേ, അതുപോലെ രോഗബാധിതരായി, അതുപോലെ ആഹാരമില്ലാതെ, അതുപോലെ വിവിധ നിലയിൽ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ഭാരപ്പെട്ടും ലോകത്തിന്റെ എല്ലാ കോണിലും ഇരിക്കുന്ന ജനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകൃപ ധാരാളമായി ഓരോ അങ്ങയുടെ മക്കളുമേലും പകർന്ന് അങ്ങ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും തിരുക്കര നീട്ടണം. അങ്ങയുടെ പുത്രനെ സകലത്തിൽ മഹത്വപ്പെടുത്ത് ദൈവിക നന്മ കൊണ്ട് നിറയ്ക്കണം. കർത്താവ് കൂടുതൽ നന്ദി പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.